بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، سهودرين علي إننا ملاي إن شاء الله بسم الله الرحمن الرحيم إن ذن دي شرحان إننا ملاي إن شاء الله إدكنا بسم الله إن ذن عربيل فريار الله شركة بيري بسم الله إنان البسم الله إن عربيل بسم الله الرحمن الرحيم إن ذن فريار الله ബിസ്മി ദുനിയവിയായോ അതല്ലെങ്കിൽ മതപരമായോ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുന്നേ ബിസ്മി ചൊല്ലുക എന്നത് മതത്തിൽ നിയമമാക്കപ്പെട്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കത്തുകൾ എഴുതിയപ്പോഴെല്ലാം അത് ആരംഭിച്ചത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് എഴുതിയ കത്തിൽ അതിന്റെ തുടക്കം വഇന്നഹു മിൻ സുലൈമാൻ വഇന്നഹു ബിസ്മില്ലാഹി അർറഹ്മാനു റഹീം, ബിസ്മില്ലാഹി റഹ്മാനു റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കത്ത് ആരംഭിക്കുന്നത്. ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയോടുള്ള സഹായത്തേട്ടമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ ലഭിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഒരാൾ ബിസ്മില്ലാഹി അർറഹ്മാനു റഹീം എന്ന് ചൊല്ലുന്നത്. അതോടൊപ്പം അള്ളാഹുവിന്റെ നാമത്തിൽ നിന്നുള്ള ബറക്കത്ത്, അനുഗ്രഹം, ഖൈർ, അത് നേടിയെടുക്കാൻ വേണ്ടി കൂടിയാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ മുസ്ലിം പണ്ഡിതന്മാരെല്ലാം അവരുടെ ഗ്രന്ഥങ്ങൾ തുടങ്ങിയപ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം ഗ്രന്ഥങ്ങൾ അത് കാണാൻ സാധിക്കും. പലപ്പോഴും അള്ളാഹു മുസ്താൻ നമ്മളിൽ ചില സഹോദരങ്ങൾ എഴുതുന്ന പുസ്തകങ്ങളിൽ പലപ്പോഴും ബിസ്മി ഒഴിവാക്കുന്നത് കാണാൻ സാധിക്കും. മലയാളത്തിൽ എഴുതുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ബിസ്മി കൊണ്ടാണ് തുടങ്ങേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ പെട്ടതാണ്. ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ട് തഫ്സീറുൽ ബഗവിയിൽ വന്ന ഒരു അഥറിൽ കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്തുബു ഫീ ബദ്ഇൽ അംരി അലാ റസ്മി ഖുറൈശിൻ ബിസ്മികല്ലാഹുമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതിയിരുന്നത് ബിസ്മിക അല്ലാഹുമ്മ എന്നായിരുന്നു. റസൂൽ എഴുതിയിരുന്നതല്ല, മറിച്ച് നബി എഴുതാൻ പറഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ അറിയില്ലായിരുന്നു. ഹത്താ നസലത് വഖാല ർകബൂ ഫീഹാ ബിസ്മില്ലാഹി മജ്രേഹ. ബിസ്മില്ലാഹി മജ്രേഹ എന്ന ആയത്ത് ഇറങ്ങുന്നതുവരെ നബി എന്താ എഴുതിയിരുന്നത്? ബിസ്മിക അല്ലാഹുമ്മ. എന്നാൽ ബിസ്മില്ലാഹി മജ്രേഹ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലിനെ കുറിച്ച് ആ സംഭവം പ്രതിപാദിക്കുന്നിടത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞത്. വഖാല ർകബൂ ഫീഹാ, നൂഹ് നബി പറഞ്ഞു നിങ്ങൾ ആ കപ്പലിൽ കയറുക, ബിസ്മില്ലാഹി മജ്രേഹ, അള്ളാഹുവിന്റെ നാമത്തിലാണ് അത് സഞ്ചരിക്കുന്നത്. അവിടെ ബിസ്മില്ലാഹി മജ്രാഹ എന്നല്ല പറയേണ്ടത്, മറിച്ച് ബിസ്മില്ലാഹി മജ്രേഹ, ഒരു ചെറിയ ചെരിവ് വരുന്ന രൂപത്തിലാണ് അത് ചൊല്ലേണ്ടത്. ആ ആയത്ത് അവതരിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ബിസ്മില്ലാ എന്ന് എഴുതാൻ തുടങ്ങി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, ഖുൽ ഇദുല്ലാഹ അവിദുർ റഹ്മാൻ, നിങ്ങൾ അല്ലാഹുവെ എന്നോ അതല്ലെങ്കിൽ റഹ്മാനായ റബ്ബെ എന്നോ അല്ലെങ്കിൽ റഹ്മാനെ അല്ലെങ്കിൽ അല്ലാഹുവെ എന്ന പേരുകളിൽ നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കുക. ഖുൽ ഇദുല്ലാഹ, നിങ്ങൾ ഒന്നല്ലെങ്കിൽ അല്ലാഹ് എന്ന പേരിൽ അവന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവിദുർ റഹ്മാൻ അതല്ലെങ്കിൽ റഹ്മാൻ എന്ന നാമത്തിൽ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് എഴുതാൻ തുടങ്ങി? ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് എഴുതാൻ തുടങ്ങി. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അവതരിപ്പിച്ചു, ഇന്നഹു മിൻ സുലൈമാൻ വഇന്നഹു ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം എഴുതാൻ ആരംഭിച്ചു എന്ന് ഇമാം അഷ്-ശഅബി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇദ്ദേഹം തബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്, ഇമാം അഷ്-ശഅബി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് തുടങ്ങുന്നത്. അപ്പോ റഹ്മാൻ റഹീം എന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ വേറെ തന്നെ ഒരു ആയത്തായി വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വിശദീകരിക്കും. എന്നാൽ ഇന്ന് ബിസ്മില്ലാ എന്നത് മാത്രമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ബിസ്മി എന്നാണ് യഥാർത്ഥത്തിൽ ബിസ്മി എന്നത് നമ്മൾ കൂട്ടി വായിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ബി ഇസ്മി എന്നാണ്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്നർത്ഥത്തിൽ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ മലയാളത്തിൽ അതിന് പറയാൻ സാധിക്കുന്ന അർത്ഥം. ഇസ്മ് എന്ന പദത്തിന്റെ അറബിയിലുള്ള അർത്ഥം അസ്ലുഹു സുമുവൻ, ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യത്തിന് പറയുന്ന പേരാണ് ഇസ്മ് എന്നത്. എന്തുകൊണ്ടാണ് ഇസ്മിന് സുമു എന്ന അർത്ഥത്തിൽ നിന്ന് അത് വരാൻ കാരണം? ഒരാളുടെ പേര് അയാളുടെ വ്യക്തിത്വത്തിൽ നിന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കാര്യമാണ്. ഒരാളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക? അയാളുടെ പേരാണ്. അപ്പൊ അയാളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആദ്യം ഉയർന്നു നിൽക്കുന്ന കാര്യം എന്താണ്? ഇസ്മാണ്, അയാളുടെ പേരാണ്. ഇസ്മി എന്ന് പറഞ്ഞാൽ പേരാണ്. അതുകൊണ്ടാണ് ഇസ്മ എന്നത് സുമു എന്ന പദത്തിൽ നിന്ന് അത് വന്നത്. ഇത് ഭാഷാപരമായൊരു ചർച്ചയാണ്, നമുക്ക് ഉപകാരപ്പെടുമെന്നത് കൊണ്ടാണ് ഞാനത് ഓർമ്മപ്പെടുത്തിയത്. ബിസ്മില്ലാഹ് എന്നതിൽ ബി എന്നത് എന്തിനാണ് പറയുന്നത്? ഇമാമ ഷൗക്കാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, വൽബാഉ ലിൽ ഇസ്തിആന, അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ബിസ്മി എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട്. ഇമാം അത്തബരി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഖൗലുൽ ഖായിൽ ബിസ്മില്ലാഹ്, ഒരാൾ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് معناه في ذلك عند ابتدائه في فعل او قول ഒരു ഫിഅൽ, ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രവൃത്തി. ഔ ഖൗൽ, ഖൗൽ എന്ന് പറഞ്ഞാൽ വാക്ക്. ഒരാൾ ഒരു കാര്യം പറയാൻ തുടങ്ങുകയാണ്, അതല്ലെങ്കിൽ ഒരു കാര്യം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്, അപ്പോൾ അയാൾ ബിസ്മില്ലാ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അബ്ദഉ ബിതസ്മിയത്തില്ലാ, അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഇത് തുടങ്ങുന്നു, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തനം തുടങ്ങുന്നത് എന്നാണ് ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം. ശരി, നമ്മൾ നമസ്കരിക്കുന്നു, അപ്പൊ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ ഖുർആൻ പാരായണം തുടങ്ങുന്നു, ഞാൻ നമസ്കാരത്തിലുള്ള ദിക്റുകൾ തുടങ്ങുന്നു. അതല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അപ്പൊ ഇതാണ് ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ ഒരാളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം. ഇത് ഇമാം അത്തബരി റഹിമഹുള്ള തഫ്സീർ അത്തബരി എന്നത് തഫ്സീറുകളുടെ അസ്ലാണ്, അടിസ്ഥാനമാണ്. തഫ്സീർ അത്തബരി ഇബ്നു ജരീർ, അബൂ ജഅഫർ ഇബ്നു ജരീർ അത്തബരി. അപ്പൊ ബിസ്മി പേരുകൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പേര് ഉച്ചരിച്ചുകൊണ്ട്, അവന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതിലുള്ള പദം അല്ലാഹ് എന്നതാണ്. ഇതാണ് നമുക്ക് ഇന്ന് കൂടുതൽ പഠിക്കാനുള്ളത്. ബിസ്മി അല്ലാഹ്, ബിസ്മില്ലാ, ഇവിടെ അവസാന കസ്ര വന്നതുകൊണ്ടാണ് ബിസ്മില്ലാ എന്ന് പറയുന്നത്. അല്ലാഹ് എന്ന അറബി പദം യഥാർത്ഥത്തിൽ അലിഹ എന്ന പദത്തിൽ നിന്നാണ് അത് വരുന്നത്. അലിഹ, അലിഹ യഅലഹു, അലിഹ യഅലഹു. അള്ളാഹ് എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും ഉച്ചരിക്കാറുള്ള പേരാണ് അള്ളാഹ്. ഇസ്മു അൽ ജലാല, അള്ളാഹുവിന്റെ അതിമഹത്തരമായ നാമമാണ് ഇസ്മുൽ ജലാല, അള്ളാഹുവിന്റെ അതിമഹത്തരമായ നാമമാണ്. എന്താണ് അള്ളാഹ് എന്ന നാമത്തിന്റെ അർത്ഥം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് രണ്ട് രൂപത്തിൽ, രണ്ടും ഏതാണ്ട് ഒരേ അർത്ഥമുള്ള കാര്യമാണ്, രണ്ടു രൂപത്തിൽ അല്ലാഹ് എന്ന പദത്തിന് അദ്ദേഹം അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഹുവല്ലദി യഅലഹുഹു കുല്ലു ഷൈഇൻ, ഹുവല്ലദി യഅലഹുഹു കുല്ലു ഷൈ, ഹുവല്ലദി യഅലഹുഹു കുല്ലു ഷൈ, ഹുവല്ലദി യഅലഹുഹു കുല്ലു ഷൈഇൻ വയഅബുദുഹു കുല്ലു ഖൽഖ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഹുവല്ലദി യഅലഹുഹു കുല്ലു ഷൈ, എല്ലാ സൃഷ്ടികളും എല്ലാ കാര്യവും, ഒരു കാര്യം ഒഴിവില്ല, മലക്കുകളാവട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യന്മാരാകട്ടെ, മറ്റ് ജീവനുള്ളതോ ഇല്ലാത്തതായിട്ട് എന്ത് സൃഷ്ടിയാകട്ടെ, യഅലഹുഹു കുല്ലു ഷൈ, അവയെല്ലാം ആശ്രയം തേടി വളരെ വിനീതമായി വളരെ താഴ്മയോടുകൂടി ആരുടെ അടുക്കലേക്കാണോ ചെല്ലുന്നത്, വയഅബുദുഹു കുല്ലു ഖൽഖ്, എല്ലാ സൃഷ്ടികളും ഇബാദത്ത് ചെയ്യുന്നവൻ ആരാണോ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. എല്ലാ സൃഷ്ടികളും ആശ്രയം തേടി ചെല്ലുന്ന, എല്ലാ സൃഷ്ടികളും ഇബാദത്ത് നൽകുന്നവൻ ആരാണോ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതിനേക്കാൾ കൂടുതൽ വിശദീകരണമുള്ള മറ്റൊരു പദമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിച്ച, അതിൽ നിന്ന് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ അതിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും, ഇനി പറയാനിരിക്കുന്നതിൽ കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, അല്ലാഹ് എന്ന് പറഞ്ഞാൽ സുൽഉബൂദിയതി വൽഉലൂഹിയതി അലാ ഖൽഖിഹി അജ്മാഇൻ. ഈ പദം നിങ്ങൾ ശരിക്കും പഠിക്കണം. സു എന്ന് പറഞ്ഞാൽ ഉള്ളവൻ, സു റഹ്മ, അല്ലാഹു സുബ്ഹാനഹു തആല പറ്റി പറഞ്ഞു. സു റഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? റഹ്മത്തുള്ളവൻ. അതുപോലെയാണ് സുൽ ഉലൂഹിയ, ആരാധ്യത എന്ന സിഫത്ത് എന്ന വിശേഷണമുള്ളവൻ, ആരാധിക്കപ്പെടുക എന്ന കാര്യം അതിന് അർഹതയുള്ളവൻ, ഉലൂഹിയത്തുള്ളവൻ, ഇബാദത്ത് നൽകപ്പെടുക എന്ന കാര്യം അവകാശമുള്ളവൻ. സുൽ ഉലൂഹിയ, ഇബാദത്ത് നൽകപ്പെടുക എന്ന അവകാശം, ഉലൂഹിയത്ത്. ഇപ്പൊ നമ്മൾ തൗഹീദ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയല്, തൗഹീദ് മൂന്ന് ഇനങ്ങളാണ്. ഏതൊക്കെ അതിന്റെ ഇനങ്ങൾ? ആദ്യത്തെ ഏതാണ്? തൗഹീദു അർറുബൂബിയ, തൗഹീദു റുബൂബിയ, അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബ് എന്ന വിശേഷണമുള്ളവൻ, റുബൂബിയത്ത് എന്ന വിശേഷണമുള്ളവൻ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ, എല്ലാത്തിനെയും പടച്ചവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എന്ന വിശേഷണമുള്ളവൻ, അതാരാണ്? അതിൽ അല്ലാഹു ഏകനാണ്. അതാണ് തൗഹീദു അർറുബൂബിയ. ഇൻഷാല്ലാ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ വിശദീകരിക്കും. നമ്മൾ അതിന്റെ അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ വിശദീകരിക്കും. കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. തൗഹീദു അർറുബൂബിയ, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഇതെല്ലാം സൃഷ്ടിച്ച റബ്ബ് എന്ന അർത്ഥത്തിൽ റുബൂബിയത്തുള്ളവൻ, അതാണ് തൗഹീദു റബ്ബ്. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാലോ ഇബാദത്ത് നൽകപ്പെടാൻ അർഹതയുള്ളവൻ എന്ന അർത്ഥത്തിലാണ് തൗഹീദു അൽ ഉലൂഹിയ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സുൽ ഉലൂഹിയ? ഇബാദത്ത് നൽകപ്പെടുക എന്ന കാര്യം, അത് ആ വിശേഷണം ഉള്ളവൻ, സുൽ ഉലൂഹിയ. ഇത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം പ്രത്യേകം, മറ്റൊരാൾക്കും. ഉദാഹരണത്തിന് ജിബ്രീൽ അലൈഹി സ്വലാം മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ ഉലൂഹിയത്തിൽ നിന്ന്, ഉലൂഹിയത്തിന് നമ്മളൊരു 10,000 ഭാഗങ്ങളായി, കഷ്ണങ്ങളായി വിഭജിക്കാൻ, ഉദാഹരണത്തിന് ഒരു മഥൽ എന്ന നിലയ്ക്ക് ഒരു ഉദാഹരണമായി ഞാൻ പറയാം കാര്യം മനസ്സിലാക്കാൻ. 1,000 ഭാഗങ്ങളായി വിഭജിച്ചാൽ അതിലേതെങ്കിലും ഒരു ഭാഗം ജിബ്രീലിന് അവകാശപ്പെട്ടതാണോ? ഇബാദത്തിൽ എന്തെങ്കിലും ഒന്ന്, ചെറിയൊരു അവകാശം ഇല്ല. ഇലാഹി എന്ന പദം ഒരാൾക്കും തന്നെ അവകാശപ്പെട്ടതല്ല, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട പദമാണ്, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട നാമമാണത്, അൽ ഇലാഹ്. എന്നാൽ ഇവിടെ പല ആരാധ്യന്മാർ ആരാധിക്കപ്പെടുന്നുണ്ട്, ആ അർത്ഥത്തിൽ ഇലാഹി എന്ന് ജനങ്ങൾ ഭാഷയിൽ പറയും. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അസ്സമീ ആണ്, എല്ലാം കേൾക്കുന്നവനാണ്, മനുഷ്യനും കേൾക്കുന്നവനാണ്, അവനും അസ്സമീ എന്ന് പറയും. പക്ഷെ അത് എന്തിൽ മാത്രമേ അല്ലാഹു മനുഷ്യനും തമ്മിൽ യോജിപ്പുള്ളൂ? ആ പറച്ചിന് പേരിന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ കേൾവി പരിപൂർണമായും വ്യത്യസ്തമാണ്, മനുഷ്യന്റെ കേൾവി പരിപൂർണ വ്യത്യസ്തമാണ്. ഫസുൽ ഉലൂഹി, അള്ളാഹുവിന് മാത്രമേ എന്തുള്ളൂ? ഇബാദത്ത് നൽകപ്പെടുക എന്ന കാര്യം, അത് അള്ളാഹുവിന്റെ മാത്രം വിശേഷണമാണ്, ഫസുൽ ഉലൂഹിയ. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. വൽഉബൂദിയ, എല്ലാ സൃഷ്ടികളും അവന്റെ അടിമകളാണ്, അവന്റെ അടിമയാകാൻ, എല്ലാ സൃഷ്ടികളും അവന്റെ അടിമയാകാൻ ആർക്കാണോ അടിമയാകേണ്ടത് അവനാണ്. എല്ലാ സൃഷ്ടികളും അടിമയാകേണ്ട, ആരാധിക്കേണ്ടത് ആരെയാണോ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പൊ ദുൽ ഉബൂദിയ എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളും അവർ ആർക്കാണോ അടിമത്തം കാണിക്കേണ്ടത്, ആർക്കു മുന്നിലാണോ ഇബാദത്തുകൾ സമർപ്പിക്കേണ്ടത്, അവനാണ് അല്ലാഹു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? ഈ താരിഫ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനത്തിൽ അതിന്റെ വലിയ തെളിവാണ് അദ്ദേഹം ഈ പറഞ്ഞ വാക്ക്. അതിലെ ഒന്നാമത്തെ ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ടതാണ്. സുൽ ഉലൂഹിയ, ഇബാദത്തിന് അർഹതയുള്ളവൻ, അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. വൽ ഉബൂദിയ, അടിമകളെല്ലാം ഇബാദത്ത് നൽകേണ്ടവൻ, അതാരുമായി ബന്ധപ്പെട്ടതാണ്? സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ കാര്യത്തിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ സിഫത്തുണ്ട്, അള്ളാഹുവിന്റെ വിശേഷണമുണ്ട്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണമായി പറയാണ്, നമ്മളിപ്പോ ഒരാളെ പറ്റി പറയാണ്, ഇന്ന വ്യക്തി അയാള് അയാളുടെ സ്വഭാവം വളരെ കാരുണ്യമുള്ളതാണ്, അയാൾ നല്ല കാരുണ്യമുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അയാളുടെ വിശേഷണമാണ്. അയാളെ കുറിച്ച് അറബിയിൽ പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും, സിഫത്തി എന്ന് പറയും. അയാളുടെ വിശേഷണമാണത്, അയാളുടെ സ്വഭാവമായിട്ട് ബന്ധം. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പോലെ അയാൾ കാരുണ്യമുള്ള വ്യക്തിയാണ്, അത് അയാളുടെ വിശേഷണമാണ്. എന്നാൽ ഒരാൾ പറയാണ് അനേകം ജനങ്ങൾ അയാളുടെ കാരുണ്യത്തിൽ നിന്ന് ഉപകാരമെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്ന് അയാളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ രണ്ടാമത്തേത് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇത്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് വർദ്ധിക്കും. രണ്ട്, റബ്ബിനോടുള്ള നമ്മുടെ ബാധ്യത എന്താണ് എന്ന കാര്യം ഈ നാമം ഒരൊറ്റ നാമം പഠിച്ചാൽ മതി അത് പൂർണ്ണമായി നമുക്ക് മനസ്സിലാകും. ഒന്നാമത്തേത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദുൽ ഉലൂഹിയ, ഇബാദത്തിന് അർഹതയുള്ളവനാണ് അവൻ. അത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ അദമത്ത്, അവന്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. കാരണം ആരാധന എന്നത്, ഇബാദത്ത് എന്നത് നൽകപ്പെടുക ആർക്ക് മാത്രമാണ്? സൃഷ്ടിച്ചവന് മാത്രമാണ്. കാരണം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ താഴ്മയാണ്, അങ്ങേയറ്റത്തെ വണക്കമാണ്, അങ്ങേയറ്റത്തെ അള്ളാഹുവിന് മുന്നിലുള്ള താഴ്മയും വിനയവുമാണ്. അത് ആർക്കു മാത്രമേ നൽകാൻ പാടുള്ളൂ, ഉലൂഹിയത്തുള്ളവന് മാത്രമേ നൽകാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥന മുഹിയുദ്ദീൻ ഷേഖിന് നൽകാൻ പാടില്ല. കാരണം മുഹിയുദ്ദീൻ ഷേഖിന് ഉലൂഹിയത്തിൽ നിന്ന് ഒരു ചെറിയ അംശം പോലുമില്ല. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആദരിച്ച സന്ദർഭങ്ങളിലൊക്കെ എന്താ പറഞ്ഞത്? അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാഹുവിന്റെ അടിമയാണ് എന്നാണ്, അബ്ദാണ് എന്നാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി. നോക്കൂ നിങ്ങൾ, ഏറ്റവും ബഹുമാനമുള്ള ഘട്ടമാണത് ഇസ്റാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏഴ് ആകാശങ്ങൾക്കു മീതേക്ക് അള്ളാഹു ഉയർത്തിയപ്പോൾ അള്ളാഹുന്റെ റസൂലിനെ അള്ളാഹു എന്താ വിശേഷിപ്പിച്ചത്? ബിഅബ്ദിഹി, അവന്റെ അടിമയെ, അവന്റെ അബ്ദിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനാണ്. അദ്ദേഹത്തിന് പോലും എന്തില്ല? ഉലൂഹിയത്തിൽ നിന്ന് ഒരു ചെറിയ അംശം പോലും ഇല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അതിന് അർഹതയുള്ളവൻ. ലോകത്തുള്ള ഏതൊരു ചെറിയ കണികകളുണ്ടോ അവയൊക്കെ ആരാധിക്കാൻ അവകാശപ്പെട്ടത്, അർഹതയുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല മാത്രമാണ്. ദുൽ ഉലൂഹിയ, അത് അല്ലാഹുവിന്റെ വിശേഷണമാണ്. വൽ ഉബൂദിയ, രണ്ടാമത്തേത് അടിമകളെല്ലാവരും ഇബാദത്ത് നൽകേണ്ടത് അവനോടാണ്. അടിമകളെല്ലാവരും ചോദിക്കേണ്ടത് അവനോടാണ്, അവന്റെ അടിമകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ് എല്ലാ സൃഷ്ടികളും. രണ്ടാമത്തേത് അവന്റെ അടിമകളുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. ഒന്ന്, അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ രണ്ട്, അവന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അല്ലാഹു എന്ന നാമത്തിന്റെ അർത്ഥമാണിത്. അല്ലാഹ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ഇബാദത്തിന് പരിപൂർണമായി അർഹനായ, എല്ലാ സൃഷ്ടികളും ഇബാദത്ത് ചെയ്യേണ്ട അവനെയാണ് അല്ലാഹ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അത് മറ്റൊരാൾക്കും അവകാശപ്പെട്ട പേരല്ല. അല്ലാഹ് എന്ന നാമം മറ്റൊരാൾക്കും അവകാശപ്പെട്ട പേരല്ല എന്ന കാര്യം നമ്മളെല്ലാവരും ഇതിനോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് അല്ലാഹ് എന്ന പദത്തിന്റെ, അല്ലാഹ് എന്ന പേരിന്റെ അർത്ഥം. അല്ലാഹ് ദുൽ ഉലൂഹിയതി വൽ ഉബൂദിയതി അലാ ഖൽഖിഹി അജ്മഈൻ, തന്റെ എല്ലാ സൃഷ്ടികളുടെയും മീതെ ആരാധനക്ക് അവകാശമുള്ള, ആരാധന നൽകപ്പെടാൻ അവകാശമുള്ള അവരെല്ലാവരും ആരാധിക്കേണ്ടവൻ ആരാണോ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ശരി, ഈ നാമത്തിന്, അല്ലാഹ് എന്ന പേരിന് അനേകം പ്രത്യേകതകളുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഇതിന് 10 പ്രത്യേകതകൾ, ഭാഷാപരമായ പ്രത്യേകതകൾ അദ്ദേഹം പറഞ്ഞതായി ഫത്ഹുൽ മജീദിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ ഇബ്നു മുഹമ്മദ് അലി ഷെയ്ഖ് അദ്ദേഹം ഓർമ്മപ്പെടുത്തി കാണാൻ സാധിക്കും. അതിൽ ചില പ്രത്യേകതകൾ, അല്ലാഹ് എന്ന നാമത്തിന്റെ ചില പ്രത്യേകതകൾ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് പഠിക്കും. അത് 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതേണ്ട കാര്യമാണ്. ഒന്ന്, അല്ലാഹ് എന്ന നാമത്തിന്റെ ഭാഷാപരമായ പ്രത്യേകതകളിൽ പെട്ടതാണ്. അതിനു മുന്നേ ഞാൻ നിങ്ങളോട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കട്ടെ. അറബിയിൽ നിങ്ങൾ അള്ളാഹ് എന്ന പേര് വെച്ചിട്ട് എങ്ങനെയാണ് വിളിക്കുക? അള്ളാഹുമ്മ എന്ന് നിർത്തി കഴിഞ്ഞാൽ യാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിളിക്കുക? യാ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദാഹരണത്തിന് യാ മുഹമ്മദ് എന്ന് പറയുന്ന അർത്ഥം, ഹേ മുഹമ്മദ്, മുഹമ്മദേ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥമാണ്. ശരി, അള്ളാഹ് എന്ന് യാ അള്ളാഹ് എന്നാണ് നമ്മൾ പറയുക. അറബി യാ എന്ന് കൂട്ടിയിട്ട് അള്ളാഹ് എന്ന് വിളിക്കുമ്പോൾ എങ്ങനെ പറയാം? യാ അള്ളാഹ് എന്നാണ് പറയുക. ശരി, അള്ളാഹുവിന്റെ മറ്റൊരു നാമമാണ് അർ റഹ്മാൻ. എങ്ങനെയാണ് യാ കൂട്ടിയത് വിളിക്കുക? യാ യാ അർ റഹ്മാൻ എന്നാണോ? യാ റഹ്മാൻ എന്നാണ്. അവിടെ അള്ളാഹ് എന്ന നാമ അവിടെ അലിഫ് ലാം എന്ത് ചെയ്യും? നമ്മൾ ഒഴിവാക്കും. എന്നാൽ അള്ളാഹു എന്ന നാമത്തിനോടൊപ്പം യാ എന്ന് ചേർക്കുമ്പോൾ അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല. പരിപൂർണത അങ്ങനെ തന്നെ വിളിക്കോളൂ, യാ അള്ളാഹ്. അർ റഹ്മാൻ എന്ന നാമം മറ്റ് അള്ളാഹുവിന്റെ ഏതൊക്കെ നാമങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ യാ കൂട്ടി വിളിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് അലിഫ് ലാം ഒഴിവാക്കും. അപ്പൊ ഒന്നാമത്തെ പ്രത്യേകതയാണ്, മറ്റെല്ലാ നാമങ്ങളും അലിഫ് ലാം യാ എന്ന് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ഒഴിവാക്കുമെങ്കിൽ അള്ളാഹ് എന്ന നാമത്തിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല, അർത്ഥവ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ ഭാഷാപരമായ പ്രത്യേകതയാണ്, ലുഗവിയായ പ്രത്യേകതയാണ്. യാ ഹൈ, യാ ഖയ്യൂം, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, ഇതുപോലെയാണ് മറ്റെല്ലാ നാമങ്ങളും പറയുക. ഒന്ന്. രണ്ടാമത്തേത്, മറ്റെല്ലാ നാമങ്ങൾക്കും സ്ത്രീലിംഗ പദം നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ റഹീം, ഒരു സ്ത്രീ റഹീം കാരുണ്യം കാണിക്കുന്നയാളാണെങ്കിൽ റഹീമ എന്ന് പറയും. അതുപോലെ തന്നെ മറ്റേത് നാം സമീഅ, സമീഅ എന്ന് പറയാം, കേൾക്കുന്നവളാണ് എന്ന അർത്ഥത്തിൽ പറയാം. പക്ഷെ അള്ളാഹ് എന്ന നാമത്തിന് സ്ത്രീലിംഗ പദമില്ല. ഇത് ചില മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം, കൂടുതൽ പണ്ഡിതന്മാർ ഇത് പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. ചില തഫ്സീറുകളിൽ ഞാൻ കണ്ടതാണിത്, ഈ രണ്ടാമത് പറഞ്ഞ പാഠം. ശരി, മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ഈ നാമങ്ങളിൽ പെട്ടതാണ്, പ്രത്യേകതകളിൽ പെട്ടതാണ്, ഏറ്റവും കൂടുതൽ അദ്കാറുകളിലും അദായത്തുകളിലും വന്നിട്ടുള്ള നാമം അള്ളാഹ് എന്ന നാമമാണ്. ബഹുഭൂരിപക്ഷം അദ്കാറുകളിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് ദിക്റുകളുണ്ട്, അതിലൊക്കെ അള്ളാഹ് എന്ന നാമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് ദിക്റുകൾ ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ നാല് നാമങ്ങളിലും ഏതാണുള്ളത്? അള്ളാഹ് എന്ന പേരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകീർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം എല്ലാ ദിക്റുകളിലും തന്നെ അള്ളാഹ് എന്ന നാമമാണ് അവൻ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോ മൂന്നാമത്തെ പ്രത്യേകതയാണ്. ഇനി നാലാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനകളിൽ, ബഹുഭൂരിപക്ഷം പ്രാർത്ഥനകളിലും അല്ലാഹുമ്മ എന്നാണ് പ്രാർത്ഥനകൾ തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളെ ബഹുഭൂരിപക്ഷം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത്. അഞ്ചാമത്തേത്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമങ്ങളായി പറയപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ട നാമം അള്ളാഹ് എന്ന നാമമാണ്. ഖുർആനിൽ പറയപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ പറയപ്പെട്ട നാമം അള്ളാഹ് എന്ന നാമമാണ്. അതുപോലെ തന്നെ അള്ളാഹ് എന്ന നാമത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് മറ്റെല്ലാ നാമങ്ങളും അള്ളാഹ് എന്ന നാമത്തിന് കീഴിലാണ് വരിക. ഉദാഹരണത്തിന്, വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഹു അല്ലാഹ് അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ, അവൻ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, ഹുവർ റഹ്മാനു റഹീം, അല്ലെങ്കിൽ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസ്, ആര്? അല്ലാഹു മലിക്കുൽ ഖുദ്ദൂസുമാണ്. ഒരിക്കലും മലിക്കിന്റെ നാമമാണ് അല്ലാഹു എന്ന് പറയില്ല, ഖുദ്ദു അർ റഹ്മാനിന്റെ നാമമാണ് അല്ലാഹു എന്ന് പറയില്ല, അല്ലാഹുവിന്റെ നാമമാണ് റഹ്മാൻ. വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും അങ്ങനെ വന്നിട്ടുണ്ട്, അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. നോക്കൂ നിങ്ങൾ, ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ്, അർ റഹ്മാനു റഹീം, കണ്ടില്ലേ? എല്ലായിടത്തും അല്ലാഹു എന്ന നാമത്തിന് ശേഷമാണ് മറ്റ് അള്ളാഹുവിന്റെ നാമങ്ങൾ വരിക. ഇത് അള്ളാഹു എന്ന നാമത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. മറ്റ് നാമങ്ങളിലേക്ക് ചേർത്ത് ഈ നാമം പറയില്ല. ഉദാഹരണത്തിന് അറബിയിൽ പറയുകയാണെങ്കിൽ അർ റഹ്മാനു മിൻ അസ്മാ ഇല്ലാ, റഹ്മാൻ അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ അള്ളാഹു മിൻ ഇസ്മി റഹ്മാൻ എന്ന് പറയില്ല, റഹ്മാനിന്റെ നാമങ്ങളിൽ പെട്ടതാണ് അള്ളാഹ് എന്ന് പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, അള്ളാഹ് എന്ന നാമത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. മറ്റൊന്ന്, അള്ളാഹ് എന്ന നാമത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്, അള്ളാഹ് എന്ന നാമം മറ്റെല്ലാ നാമങ്ങളുടെയും അർത്ഥത്തെ ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞത്, إذا قلت اللهم فقد دعوت بأسمائه الحسنى جميعا നീ അല്ലാഹുമ്മ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും കൊണ്ട് നീ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെയാണ്. എല്ലാ നാമങ്ങളും അല്ലാഹുവിന്റെ ഏതൊക്കെ നാമുണ്ടോ അതൊക്കെ നീ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയതുപോലെയാണ് അല്ലാഹുമ്മ എന്ന് പറയുമ്പോൾ. ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ലാഹുമ്മ എന്നതിൽ അവസാനത്തെ മീമില്ലേ, ആ മീമിൽ അല്ലാഹുവിന്റെ എല്ലാ നാമങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു ആലം, അല്ലാഹ് എന്ന നാമത്തിൽ അല്ലാഹുവിന്റെ മറ്റെല്ലാ നാമങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. എല്ലാ നാമങ്ങളുടെയും അർത്ഥം ആശയം അല്ലാഹ് എന്ന നാമത്തിൽ ഉൾക്കൊണ്ടതായി പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതോടൊപ്പം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഖുർആനിൽ 2200 തവണ അല്ലാഹ് എന്ന നാമം, അതിലധികം തവണ അല്ലാഹ് എന്ന നാമം വന്നിട്ടുണ്ട്. 2200-ൽ അധികം തവണ അല്ലാഹ് എന്ന നാമം വന്നിട്ടുണ്ട്. ഷെഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫളഹുല്ലാ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. അപ്പൊ അല്ലാഹു എന്ന നാമത്തിന്റെ ചില പ്രത്യേകതകളാണ് നമ്മൾ ഈ പറഞ്ഞത്. ശരി, ഇനി അല്ലാഹു എന്നതിന്റെ ആശയപരമായ പ്രത്യേകതകൾ, അർത്ഥത്തിന്റെ പ്രത്യേകത, അത് ഉൾക്കൊള്ളുന്ന ആശയത്തിന്റെ ഗാംഭീര്യം, അത് നമുക്ക് ഇതേപോലെ എണ്ണി എണ്ണി കുറെ എന്താ പറയുക പൂർത്തീകരിക്കാൻ സാധിക്കുമോ? അത് നമുക്ക് എണ്ണി എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അല്ലാഹ് എന്ന നാമത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ ആശയം പൂർണ്ണമായി മനസ്സിലാക്കാൻ, പൂർണ്ണമായി അത് ഉൾക്കൊള്ളാൻ ഒരാൾക്കും സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതിന് കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് പ്രാർത്ഥനയിൽ പറഞ്ഞു, ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമ അസ്നൈത അലാ നഫ്സിക. അല്ലാഹുവേ, ലാ ഉഹ്സി സനാഅൻ അലൈക, അല്ലാഹുവേ നിന്നെ എങ്ങനെ പുകഴ്ത്തണമെന്ന് അത് പൂർത്തീകരിക്കാൻ, അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അല്ലാഹുവേ എനിക്ക് കഴിയുകയില്ല. അല്ലാഹുവേ, നീ അർഹിക്കുന്ന രൂപത്തിൽ നിന്നെ പ്രശംസിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹുവിനെ പരിപൂർണമായ, അല്ലാഹുവിനെ അവകാശപ്പെട്ട രൂപത്തിൽ പുകഴ്ത്താൻ സാധിക്കണമെങ്കിൽ എന്ത് കഴിയണം? അല്ലാഹുവിനെ കുറിച്ച് പരിപൂർണമായി അറിയണം. അതിനെനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ലാ ഉഹ്സീ സനാഅൻ അലൈക, അല്ലാഹുവേ നിന്നെ കുറിച്ചുള്ള പ്രശംസ പൂർത്തീകരിക്കാൻ, അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ, അത് പൂർണ്ണമായി തിട്ടപ്പെടുത്താൻ എനിക്ക് സാധിക്കുകയില്ല. അൻത കമ അസ്നൈത അലാ നഫ്സിക, അല്ലാഹുവേ നീ നിന്നെ പറ്റി എങ്ങനെ പുകഴ്ത്തിയോ അതുപോലെ തന്നെയാണ് നീ. ആര് പറയുന്നതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ അല്ലാഹു എന്ന നാമത്തിന്റെ പരിപൂർണമായ ആശയം ഉൾക്കൊള്ളാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ഈ ആകാശഭൂമികളുടെ മുഴുവൻ സൃഷ്ടാവാണ്, ആകാശഭൂമികളുടെ വലുപ്പം മുഴുവൻ മനസ്സിലാക്കിയാൽ അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ ആകാശഭൂമികളെ കുറിച്ച് പോലും നമുക്ക് പൂർണ്ണമായി അറിവില്ല. അപ്പോൾ അതിന്റെ സൃഷ്ടാവായ റബ്ബിനെ കുറിച്ച് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ഇൻഷാഅല്ലാഹ് ചിലപ്പോൾ ആയത്തുൽ കുർസി എടുക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കത് വിശദീകരിക്കാം. അല്ലാഹുവിന്റെ കുർസിയെ പറ്റി വിശദീകരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏഴാകാശ ഭൂമികൾ മുഴുവൻ അല്ലാഹുവിന്റെ കുർസിയിൽ വെച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട് ചെറിയൊരു കൈവളയം പോലെ ഉണ്ടായിരിക്കും. അത് വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയി ചെറിയൊരു വള കൊണ്ടിട്ടാൽ എത്ര വലുപ്പമുണ്ടാകും? അത്രമാത്രം വലുപ്പമേ അല്ലാഹുവിന്റെ കാൽപാദം വെക്കുന്ന അവന്റെ കുർസിയിനെ അപേക്ഷിച്ച് ആകാശഭൂമികൾക്കുള്ളൂ. അല്ലാഹുവിന്റെ അളമത്ത്, അല്ലാഹുവിന്റെ വലുപ്പം എന്തായിരിക്കും? അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇത് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, യൗമ യുക്ഷഫു അൻ സാഖിൻ, യൗമ യുക്ഷഫു അൻ സാഖ് വയുദഊന ഇല സുജൂദ് ഫലാ യസ്തതീഊൻ. യൗമ യുക്ഷഫു അൻ സാഖ്, അല്ലാഹുവിന്റെ കണങ്കാൽ, അല്ലാഹുവിന്റെ കണങ്കാൽ, അന്ന് അല്ലാഹുവിന്റെ കണങ്കാലിന്റെ മറ ഉയർത്തപ്പെടും. അവന്റെ കണങ്കാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഏതെങ്കിലും കണങ്കാൽ പോലെയല്ല, മറ്റാരുടെയെങ്കിലും കണങ്കാലുകൾ പോലെയല്ല, അത് അല്ലാഹുവിന് യോജിച്ച രൂപത്തിലാണ്. അതിന്റെ വലുപ്പമോ അതിന്റെ രൂപമോ ഒന്നും നമുക്കറിയുകയില്ല. പല ആളുകൾക്കും കണങ്കാൽ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരേതാണ്? മനുഷ്യന്റെ കണങ്കാലാണ്. യഥാർത്ഥത്തിൽ അവര് രണ്ട് കാര്യങ്ങൾ പഠിക്കട്ടെ. ഒന്ന്, മനുഷ്യർക്കിടയിൽ തന്നെ ഇത്തരം പേരുകൾ പരസ്പരം പ്രയോഗിച്ചാൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് മുഹമ്മദിന്റെ മുഖം, അതേ ഞാൻ തന്നെ പറയാം അക്ബറിന്റെ മുഖം. രണ്ടു പറയുമ്പോൾ മുഖം എന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷേ മുഹമ്മദിന്റെ മുഖം ഒന്നാണ്, അക്ബറിന്റെ മുഖം വേറൊന്നാണ്. മനുഷ്യന്റെ മുഖം, പൂച്ചയുടെ മുഖം, രണ്ടും മുഖമാണ്. പക്ഷേ രണ്ടും തമ്മിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇല്ലേ? തീർച്ചയായുമുണ്ട്. സൃഷ്ടികൾ തമ്മിൽ ഇത്രമാത്രം വ്യത്യാസമുണ്ടെങ്കിൽ അള്ളാഹുവും മനുഷ്യനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടാകും? ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ മറ്റൊന്നുമില്ല. ഹൽ തഅലമു ലഹു സമീഅ, അവനെ പോലെ അവനോട് യോജിക്കുന്ന, അവനോട് കിടപിടിക്കുന്ന മറ്റെന്തെങ്കിലും നിനക്കറിയുമോ? അവനോട് പേരൊത്ത മറ്റൊന്നിനെ നിനക്കറിയുമോ? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അവനോട് ഒത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അവനോട് കിടപിടിക്കാവുന്ന, അവനോട് സാമ്യമുള്ള മറ്റൊന്നും തന്നെയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കണങ്കാൽ ഉയർത്തുമെന്ന് പറഞ്ഞ, അവന്റെ കണങ്കാലിന്റെ മറ ഉയർത്തുമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കണങ്കാലോ മറ്റോ നമ്മുടെ മനസ്സിൽ വരേണ്ടതില്ല. ഒന്ന്. രണ്ടാമത് പഠിക്കേണ്ട പാഠം, പണ്ഡിതന്മാർ പറഞ്ഞു, കുല്ലു മാ ഖതറ ഫി ബാലിക് വല്ലാഹു ഖിലാഫു ദാലിക്. കുൽ മാ ഖതറ ഫി ബാലിക് വല്ലാഹു ഖിലാഫു ദാലിക്. നിന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ രൂപമായി എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊന്നും അല്ലാഹുവിന്റെ രൂപത്തിൽപ്പെട്ടതല്ല. നീ ഉറപ്പിച്ചോ, നീ നിഷേധിച്ചോളൂ. അപ്പൊ അല്ലാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞ് നിന്റെ മനസ്സിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിഷേധിച്ചോളൂ, അത് അല്ലാഹുവിന്റെ മുഖമല്ല, ഒരിക്കലും അത് അല്ലാഹുവിന്റെ മുഖമല്ല. ഇത് നമ്മുടെ മനസ്സിലുള്ള വസ്വാസ് പരിപൂർണമായി ഇല്ലാതെയാക്കും. കുല്ലു മാ ഖതറ ഫീ ബാലിക്, നിന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് എന്തൊക്കെ ചിന്ത വന്നോ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ രൂപത്തെക്കുറിച്ച് എന്തൊക്കെ ചിന്ത, അള്ളാഹുവിന്റെ കൈ എന്ന് പറയുമ്പോൾ നിനക്ക് മനുഷ്യന്റെ കൈ എന്ന് തോന്നിക്കുന്നുണ്ടോ? നീ പരിപൂർണമായി നിഷേധിക്കുക, അങ്ങനെയല്ല അള്ളാഹുവിന്റെ കൈ, നീ സംശയിക്കണ്ട. കുല്ലു മാ ഖതറ ഫീ ബാലിക്, നിന്റെ മനസ്സിൽ വന്ന എന്തൊക്കെ ചിന്തയുണ്ടോ അള്ളാഹുവിന്റെ രൂപത്തെക്കുറിച്ച്, അല്ലാഹു ഖിലാഫു ദാലിക്, അല്ലാഹു സുബ്ഹാനഹു വതആല അതിനോട് തീർത്തും യോജിച്ചതല്ല അള്ളാഹുവിന്റെ രൂപം. എങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ രൂപം മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഒരു മനുഷ്യനും സ്വർഗത്തെ കുറിച്ചുള്ള ചിന്ത വന്നിട്ടില്ല. സ്വർഗത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു മനുഷ്യന്റെ മനസ്സിലും പിന്നെ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ് സ്വർഗമെങ്കിൽ അത് മനുഷ്യന് മനസ്സിൽ ചിന്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു എങ്ങനെയായിരിക്കും? നോക്കൂ, നിങ്ങൾ റബ്ബിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, അള്ളാഹ് എന്ന നാമത്തിന്റെ ആ മഹത്വം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഈ ആയത്തൊന്ന് ആലോചിച്ചു നോക്കൂ. യൗമ യുക്ഷഫു അൻ സാഖ്, അള്ളാഹുവിന്റെ കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ദിവസം. വയുദഊന ഇലാ സുജൂദ് ഫലാ യസ്തതിഊൻ, അവരെ അള്ളാഹു സുജൂദിലേക്ക് ക്ഷണിക്കും. സുജൂദ് ചെയ്യാൻ അള്ളാഹുവിനോട് പറയും, അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയും. അങ്ങനെ ഇബ്നു മസ്ഊദ് വിശദീകരിച്ചിട്ടുണ്ട്. ആ തഫ്സീർ സഹീഹ് അല്ല, അത് അതിൽ ലഅഫുണ്ട്, അതിൽ ദുർബലതകളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. നമ്മുടെ ചില പരിഭാഷകളിൽ വന്നിട്ടുള്ള വിശദീകരണം, പരിഭാഷകളിലെ വിശദീകരണം, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മനുഷ്യന്മാർ പേടിച്ചോടും, അപ്പോൾ അവരുടെ കണങ്കാല് എത്തിയിട്ടാണ് ഓടുക. അങ്ങനെ ഓടുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ വളരെ പേടിയിലായിരിക്കും. അങ്ങനെയുള്ള ഒരു സന്ദർഭം വരുമ്പോൾ അവർ സുജൂദിലേക്ക് ക്ഷണിക്കപ്പെടും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി തഫ്സീറുകളിൽ ചിലതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ തഫ്സീർ അതിൽ ദുർബലതകളുണ്ട്. മാത്രമല്ല കൂടുതൽ സ്ഥിരപ്പെട്ടത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഈ തഫ്സീറാണ്. അള്ളാഹുവിന്റെ കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ദിവസമാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അന്ന് വയുദഊന ഇലാ സുജൂദ്, അവർ സുജൂദിലേക്ക് ക്ഷണിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, അന്ന് അവർക്കതിന് സാധിക്കുകയില്ല. അള്ളാഹു അവരെ പറ്റി പറയുകയാണ്, വഖദ് കാനൂ യുദഊന ഇലാ സുജൂദി വഹും സാലിമൂൻ. വഖദ് കാനൂ യുദഊന ഇലാ സുജൂദ്, അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾ, അള്ളാഹുവിന്റെ അടിമകൾ അവരെ സുജൂദിലേക്ക് ക്ഷണിച്ചിരുന്നു ദുനിയാവിലായിരുന്നപ്പോൾ. വഹും സാലിമൂൻ, അവർ തീർത്തും നിർഭയരായിരുന്ന സമയത്ത് അവരെ ക്ഷണിച്ചു. അന്ന് അവർ ഉത്തരം നൽകിയില്ല എന്ന് അതിനുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല അതേ രൂപത്തിൽ തന്നെ അവർക്ക് നൽകും. അവരുടെ നട്ടെല്ല് അത് നേരെ ഒരൊറ്റ എല്ലാക്കപ്പെടുമെന്ന് അവർക്ക് സുജൂദ് ചെയ്യാൻ സാധിക്കുകയില്ല. അതെ, അത് ആ പേടിയാണ് ഈ ആയത്തിന്റെ ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് ഉള്ള തെളിവെന്തല്ല, ആ വിഷയത്തിൽ വന്ന ഹദീസ് സഹീഹല്ല, അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കൂടുതൽ സ്ഥിരപ്പെട്ടത് എന്താണ്? അള്ളാഹുവിന്റെ കണങ്കാൽ വെളിവാക്കപ്പെടുക എന്നതാണ്. ചിന്തിച്ചു നോക്കൂ ആ അവസ്ഥയുടെ ഗൗരവം. മാത്രമല്ല ഇസ്ലാമിൽ കായികയുണ്ട്, ഒരു മനുഷ്യൻ അവൻ ദുനിയാവിൽ എപ്രകാരമാണോ പ്രവർത്തിച്ചത്, അൽ ജസാ ഉമിൻ ജിൻസിൽ അമൽ, ദുനിയാവിൽ അവൻ പ്രവർത്തിച്ചത് എങ്ങനെയാണോ അതേപോലുള്ള പ്രതിഫലമാണ് അവൻ നാളെ സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ലഭിക്കുക. നിങ്ങൾ ജനങ്ങളോട് കരുണ കാണിച്ചാൽ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും, കരുണ കാണിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹു കരുണ കാണിക്കില്ല. നിങ്ങൾ കളവ് പറഞ്ഞോ, നിങ്ങളുടെ എവിടെ കൊളുത്തു വെച്ച് വലിക്കപ്പെടും അവന്റെ, അവൻ പറയാൻ ഉപയോഗിച്ച അവന്റെ വായയാണ്, അവിടെ അവന് ശിക്ഷ ലഭിക്കും. അവൻ എന്താണോ ചെയ്തത്, അവൻ രണ്ട് കല്യാണം കഴിച്ചു, ഒരു ഭാര്യയോട് നീതി കാണിച്ചില്ല, ചെരിഞ്ഞവനായിട്ടാണ് അവൻ വരിക, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞവനാണ് അവൻ, മനസ്സിലായി? അൽജസാഉ മിൻ ജിൻസിൽ അമൽ. അത് ഇതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ദുനിയാവിൽ അവർ നമസ്കരിക്കാൻ വന്നില്ല, നാളെ ആഖിറത്തിൽ അവർ നമസ്കാരം അവർക്ക് ഏറ്റവും ആവശ്യമായ സന്ദർഭത്തിൽ അവർക്കതിന് സാധിക്കുകയില്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അദമത്ത്, അവന്റെ മഹത്വം, അവന്റെ ഗാംഭീര്യം, അവന്റെ വലിപ്പം. അള്ളാഹു അക്ബർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയവനാണ്. ആ റബ്ബിന്റെ മുന്നിൽ നാളെ സുജൂദ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആ റബ്ബ്, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്വങ്ങളൊക്കെ ഉടമപ്പെടുത്തിയ റബ്ബ്, അവന്റെ നാമത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. ബിസ്മില്ലാഹ് അർറഹ്മാൻ അർറഹീം. അപ്പൊ ബിസ്മില്ലാഹ് എന്നത് അള്ളാഹ് എന്ന നാമത്തിന്റെ വിശദീകരണമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ബിസ്മില്ലാഹ് എന്ന നാമത്തിന്റെ വിശദീകരണമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അതിൽ നമ്മൾ ബിസ്മി പറഞ്ഞു, എന്താണ് അതുകൊണ്ട് ഉദ്ദേശം, ഇസ്മി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം, അതുപോലെ തന്നെ അള്ളാഹ് എന്നതിന്റെ വിശദീകരണം, അതിൽ അടങ്ങിയിട്ടുള്ള രണ്ട് അർത്ഥങ്ങൾ, രണ്ട് ഭാഗങ്ങൾ, അള്ളാഹുമായി ബന്ധപ്പെട്ടത്, അടിമയുമായി ബന്ധപ്പെട്ടത്, ഇതൊക്കെ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുമായി ആ നാമത്തിന്റെ ആശയപരമായ വിശദീകരണം, അതൊരാൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹം ബിസ്മിയുടെ തഫ്സീറുൽ ഫാത്തിഹ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ചെറിയൊരു റിസാലയുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, ബിസ്മിയുടെ അർത്ഥം അദ്ഖുലു ഫീ ഹാദൽ അംരി ലാ ബിഹൗലി വലാ ബിഖുവതി, അദ്ഖുലു ഫീ ഹാദൽ അംർ, ഞാൻ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹുവേ, ലാ ബിഹൗലി, എന്റെ കഴിവ് കൊണ്ടല്ല, വലാ ബിഖുവതി, എന്റെ ശക്തി കൊണ്ടല്ല. എനിക്ക് ഉദാഹരണത്തിന് നിങ്ങൾ ഡ്രസ് എടുക്കുകയാണ്, അതെടുക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലുക, എന്തുകൊണ്ട് റബ്ബേ ഇതിലുള്ള നന്മകൾ എന്താണെന്ന് എനിക്കറിയില്ല, റബ്ബെ ഇതുകൊണ്ട് ഉപകാരം എടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല, അള്ളാഹു നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. അങ്ങനെ എന്ത് കാര്യത്തിലും റബ്ബിന്റെ സഹായം നിങ്ങൾ ബോധപൂർവം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഖൈറുണ്ടായിരിക്കും, അതിൽ ബറക്കത്തുണ്ടായിരിക്കും. ശരി, ഇനി വളരെ ചുരുങ്ങി അതിന്റെ വിഷയത്തിൽ ഹദീസുകൾ പറയാതെ ചില ഭാഗത്ത് മാത്രം ഹദീസ് പറഞ്ഞ് ബിസ്മി ചൊല്ലൽ നിയമമാക്കപ്പെട്ട ചില സന്ദർഭങ്ങൾ വേണമെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. അതിലൊന്ന്, ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽപ്പെട്ടതാണ് വുദു ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലണം. വുദു ചെയ്യുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വുദുഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹ്, അള്ളാഹുവിന്റെ നാമം ചൊല്ലാത്തവർക്ക് വുദു ഇല്ല. അപ്പോൾ പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ അവർ പറഞ്ഞത്, ചില ആളുകൾ പറഞ്ഞു വാജിബാണ്, നിർബന്ധമാണ്, മറ്റു ചിലർ പറഞ്ഞു വുദു പരിപൂർണമാവില്ല എന്നാണ് അതിന്റെ അർത്ഥം. സുന്നത്താണ് ബിസ്മി ചൊല്ലൽ, സുന്നത്താണ്, അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം. അള്ളാഹു അഅലം, ബിസ്മി ചൊല്ലൽ സുന്നത്താണ്, വുദു പരിപൂർണമാവുകയില്ല. ഒന്ന്. രണ്ടാമത്തേത്, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, അത് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞു, ശത്രുമ ബൈന അയ്യുനിൽ ജിന്നി വഅവറാതി ബനി ആദം ഇദാ ദഖല അഹദുഹുമുൽ ഖലാ അൻ യഖൂല ബിസ്മില്ലാ, ആദമിന്റെ സന്തതികളുടെ ഔറത്തുകളും ജിന്നുകളുടെ കണ്ണുകളും തമ്മിലുള്ള മറ ബിസ്മില്ലാ എന്ന് ചൊല്ലലാണ്. അപ്പോ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശിക്കണം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നേ, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നേ ബിസ്മില്ലാ എന്ന് ചൊല്ലണം. അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താൻ, ബാത്റൂമിലേക്ക് കയറുമ്പോൾ അല്ലാഹുമ്മ ഔദുബിക ഖുബ്സി വൽ ഖബാഇത് എന്ന് അതിനോടൊപ്പം ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അതിനോടൊപ്പമുള്ള പ്രാർത്ഥന മുഴുവൻ പറഞ്ഞുകൊള്ളണമെന്നില്ല, കാരണം ഇത് ബിസ്മി ചൊല്ലാൻ സ്ഥിരപ്പെട്ട സന്ദർഭങ്ങൾ മാത്രമേ ഇപ്പൊ നമ്മൾ പറയുന്നു. അതിൽപ്പെട്ടതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്ന് ചൊല്ലണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധത്തിൽ അവൻ ഉണ്ടാകുന്ന കുട്ടിയെ പിശാജ് ഒരിക്കലും ഉപദ്രവിക്കുകയില്ല. ഇതെന്താണ്? ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങൾ ഇങ്ങനെയാണ്. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ വിഷ്ണു ചൊല്ലിയാലും ചിലപ്പോൾ കുട്ടിക്ക് എന്തുണ്ടായേക്കാം? പിശാജിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടായേക്കാം ചില സന്ദർഭങ്ങളിൽ. പക്ഷെ അടിസ്ഥാനം എന്താണ്? വിഷ്ണു ചൊല്ലിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ പിശാജ് ഉപദ്രവിക്കില്ല എന്നതാണ്. അപ്പൊ ചില ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഇത്തരം ഹദീസുകൾ കേട്ട് കഴിഞ്ഞാൽ. ഇത് ഇവിടെ വിഷ്ണു ചൊല്ലൽ എന്താണ്? കാരണമാണ്, ഇത് ലഭിക്കാനുള്ള കാരണമാണ്. പക്ഷേ ആ കാരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ലഭിക്കുള്ളൂ. ഉദാഹരണത്തിന്, എനിക്കും വേറൊരു സഹോദരനും പനി വന്നു എന്ന് വിചാരിക്കും. ഞാൻ എനിക്കും വന്ന പനി ഒന്ന് തന്നെയാണ്, അവന് വന്ന പനി ഒന്ന് തന്നെയാണ്. ഞാനും കഴിച്ചത് പാരസെറ്റമോൾ തന്നെയാണ്, അവൻ കഴിച്ചത് പാരസെറ്റമോൾ തന്നെയാണ്. കൃത്യമായ അളവിലും കൃത്യമായ സമയത്തും എല്ലാവരും താമസിക്കുന്ന ഒരേ സ്ഥലത്ത് കാലാവസ്ഥ ഒന്നും വ്യത്യാസമില്ല. ചിലപ്പോൾ എനിക്കും മാറിയേക്കാം, അവനും മാറാതിരുന്നേക്കാം. രണ്ടുപേരും കാരണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടുള്ള ഫലം ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഉണ്ടാവാതിരുന്നേക്കാം. പക്ഷെ അസുൽ എന്താണ്? ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുമ്മ ജന്നിബ്നി ശൈത്താന വജന്നിബ് ശൈത്താന മിമ്മ റസഖ്തന എന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ പിശാജ് അവനെ ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പലപ്പോഴും പറയാറുണ്ട്, എത്രയെത്ര മാതാപിതാക്കളാണ് കുട്ടികളോട് ദുൽമു ചെയ്തിട്ടുള്ളത് വിസ്മി ചൊല്ലാതെ അവർ അവരുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചതുകൊണ്ട്. അതുപോലെ വസ്ത്രം അഴിച്ചു വെക്കുമ്പോൾ വിസ്മി ചൊല്ലണം. അതിന് നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെയാണ് അതിനുമുള്ള തെളിവ്. വസ്ത്രം അഴിച്ചു വെക്കുമ്പോൾ വിസ്മി ചൊല്ലണം, ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി ചൊല്ലണം, വസ്ത്രം അഴിച്ചു വെക്കുമ്പോൾ. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ യാ ഗുലാം സമ്മില്ല വഖുൽ ബി അൻമീനിക് വഖുൽ മിമ്മ യലീക്. ഒരു കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മോനെ സമ്മില്ല, നീ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക, വഖുൽ ബി അമീനിക് വലത്ത് കൈകൊണ്ട് കഴിക്കുക, അടുത്തുള്ളതിൽ നിന്ന് ഭക്ഷിക്കുക. ഇവിടെ ഇമാം അന്നവി റഹിമഹുള്ള പോലെയുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞു ബിസ്മില്ലാഹി അർറഹ്മാനു റഹീം എന്ന് ചൊല്ലണം. പക്ഷേ യഥാർത്ഥത്തിൽ അത് ശരിയല്ല. ഷെഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടത് ഇത്രമാത്രം, ബിസ്മില്ലാ എന്ന് മാത്രമേ സ്ഥിരപ്പെട്ടിട്ടുള്ളൂ, അവിടെ ബിസ്മില്ലാഹി അർറഹ്മാനു റഹീം എന്ന് ചൊല്ലേണ്ടതില്ല എന്നാണ് ഷെഖുൽ അൽബാനി റഹിമഹുള്ള വിശദീകരിച്ചത്. അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. അങ്ങനെ അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ ഷെയ്ത്താൻ പറയും ലാ മബീത ലകും വലാ ആശാ, എന്ന് നിങ്ങൾക്ക് ഇവിടെ താമസമില്ല, ഭക്ഷണവുമില്ല എന്ന് പിശാജ് പറയും. ബിസ്മി ചൊല്ലി അവൻ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, ഇത് പല ആളുകളും ഇപ്പോഴും ശ്രദ്ധിക്കാത്ത വലിയ അബദ്ധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബിസ്മി ചൊല്ലി വീട്ടിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ശീലമാക്കണം, ബിസ്മില്ല എന്ന് കയറി പറഞ്ഞു വീട്ടിലേക്ക് കയറുക. എന്നാൽ അവൻ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ പിശാജ് പറയും അദ്റക്തുമുൽ മബീത്, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ താമസമുണ്ട് എന്ന് അവൻ പറയും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്ത് നോക്കൂ, നിങ്ങൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ പറയും ലാ മബീത ലക്കും വലാ ആശാ, ഇന്നിവിടെ താമസവുമില്ല ഭക്ഷണവുമില്ല, കാരണം ഉള്ളിലേക്ക് കയറിയാലല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇന്ന് താമസവുമില്ല ഭക്ഷണവുമില്ല. എന്നാൽ അവൻ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ പിശാജ് എന്താ പറയുള്ളൂ ലാ മബീത ലക്കും, ഇന്നിവിടെ താമസമില്ല. എന്നിട്ട് അവൻ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിലോ അദ്റക്തുമുൽ മബീത വലാ ആശാ, ഇന്നിവിടെ താമസവും കിട്ടി ഭക്ഷണവും കിട്ടി എന്ന് ഷെയ്ത്താൻ പറയും. മാത്രമല്ല അതിലെ ലത്തായിഫുകളിൽ പെട്ടതാണ് ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ, ബിസ്മി ചൊല്ലുന്ന ഇടത്തോളം എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അല്ലാഹു ആലം എത്രമാത്രം അതിന് മുസ്തനതുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ വിശ്വസ്തനായ ഒരു സഹോദരൻ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനിടയിൽ പറഞ്ഞതാണ്, നോക്കൂ നിങ്ങൾ നിങ്ങൾ ബിസ്മി ചൊല്ലുന്നില്ലെങ്കിൽ, ചൊല്ലാതെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഷെയ്ത്താൻ നിങ്ങളോടൊപ്പം കഴിക്കുകയാണ്, അതിനനുസരിച്ച് അവൻ തടിച്ചു കൊടുക്കുകയാണ്, അവന് ശക്തി ഉണ്ടാവുകയാണ്. അപ്പോൾ പിശാജ് പ്രയാസപ്പെടുകയാണ് ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ. ബിസ്മി ചൊല്ലുകയാണ് ചൊല്ലാതെയാണെങ്കിലോ അവൻ നിങ്ങൾക്കുള്ളിൽ ശക്തി പ്രാപിക്കുകയാണ് എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇതിലെ ഈ വിഷയത്തിലുള്ള ലത്തായിഫ് അതിലെ ഒരു തമാശകളിൽ പെട്ടതാണ്, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അഖ്ബാറുൽ ഹമഖ എന്ന് പറയുന്ന ഇബ്നു ജൗസിയുടെ പുസ്തകങ്ങളിൽ ഉള്ളതായി ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവരുടെ ദർസുകൾ ഞാൻ കേട്ടതാണ്. ചില ആളുകൾ ബുദ്ധിയില്ലാത്ത ഹംഖീങ്ങളിൽപ്പെട്ട ആളുകൾ അവരെന്ത് ചെയ്തു, അവർ ബിസ്മി ചൊല്ലാതെ കുറെ ഉപ്പ് തന്നു, എന്നിട്ട് ബിസ്മി ചൊല്ലിട്ട് വെള്ളം കുടിച്ചു, എന്നിട്ട് പറയും ഷെയ്ത്താൻ കുറെ ഉപ്പ് തന്നു, അവരെ സംബന്ധിച്ചിടത്തോളം ബിസ്മി ചൊല്ലിട്ടാണ് ഞാൻ വെള്ളം കുടിച്ചത്, അപ്പൊ അവന് വെള്ളമില്ല എന്ന് അവർ പറയുമായിരുന്നു. ഇതായത് ഇത്തരം രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തല്ല, ഷെയ്ത്താനെ കൊല്ലാൻ വേണ്ടി പണിയെടുക്കുന്ന. പക്ഷേ അതൊരിക്കലും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടുള്ള കളികളാണ്, അത് ശരിയല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശരി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ എന്തു പറയും? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് അവൻ പറയേണ്ടതുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളാഹ് സഹീഹാണെന്ന് പറഞ്ഞ ഹദീസിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറയണം, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ബിസ്മില്ലാഹ് എന്ന് പറയണം. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറയണം. അതുപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് മൂന്ന് തവണ, വാഹനത്തിന്റെ പടിയിലേക്ക് കയറുമ്പോൾ കാല് വെക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് മൂന്ന് തവണ പറയേണ്ടതുണ്ട്. കയറിക്കഴിഞ്ഞാൽ അതിലേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് മൂന്ന് തവണ പറയണം. വാഹനത്തിലേക്ക് കയറി അതിന്റെ മേലെ കാലെടുത്ത് വെക്കുമ്പോൾ ബിസ്മില്ലാ 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 എന്ന് മൂന്ന് തവണ, അതിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് മൂന്ന് തവണ, പിന്നീട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്ന ലഹു മുഖരീനീൻ വഇന്ന ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറയണം. അതിനുശേഷം വീണ്ടും അൽഹംദുലില്ലാ എന്ന് മൂന്ന് തവണ പറയണം. പിന്നീട് അല്ലാഹു അക്ബർ എന്ന് മൂന്ന് തവണ പറയണം. എന്നിട്ട് അവൻ പറയട്ടെ, സുബ്ഹാനക ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർലി. സുബ്ഹാനക ആണ് എഴുതി വെച്ചോളൂ. പലപ്പോഴും പ്രാർത്ഥന വാഹനത്തിൽ കയറുമ്പോൾ പലരും സ്വീകരിക്കാറുള്ള പ്രാർത്ഥന സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്ന ലഹു മുഖരീനീൻ എന്ന പ്രാർത്ഥന മാത്രമാണ് പലരും പറയാറുള്ളത്. അതേസമയം പ്രാർത്ഥനയായി സ്ഥിരപ്പെട്ടിട്ടുള്ളത് ബിസ്മില്ലാ എന്ന് മൂന്ന് തവണ കാല് വെക്കുമ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അതിനുശേഷം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്ന ലഹു മുഖരീനീൻ വഇന്ന ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, അതിനുശേഷം അൽഹംദുലില്ലാ മൂന്ന് തവണ, അതിനുശേഷം അല്ലാഹു അക്ബർ മൂന്ന് തവണ, പിന്നീട് സുബ്ഹാനക ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത. സുബ്ഹാനക അല്ലാഹു എന്നി പരിശുദ്ധനാണ്, ഇന്നി ഖദ് ളലംതു നഫ്സി ഞാൻ എന്റെ നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ഫഗ്ഫിർലി അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത്, നീ അല്ലാതെ തിന്മകൾ പുറത്തു തരുന്നവനായി മറ്റൊരാളുമില്ല. എന്നിട്ട് ചെറുതായിച്ചിരിക്കണം, ഒന്ന് ചെറുതായ രൂപത്തിൽ ആദ്യം മുതൽ കാല് വെക്കുമ്പോ, വാഹനത്തിൽ കാല് എടുത്തു വെക്കുമ്പോ ബിസ്മില്ലാ എന്ന് മൂന്ന് തവണ, കയറിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് മൂന്ന് തവണ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്ന ലഹു മുഖരീനീൻ വഇന്ന ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് ഒരു തവണ, പിന്നീട് അൽഹംദുലില്ലാ എന്ന് മൂന്ന് തവണ, പിന്നീട് അല്ലാഹു അക്ബർ എന്ന് മൂന്ന് തവണ, പിന്നീട് സുബ്ഹാനക ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത. സുബ്ഹാനക ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത. സുബ്ഹാനക അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, ഇന്നി ഖദ് ളലംതു നഫ്സി ഞാൻ എന്റെ നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ഫഗ്ഫിർലി നീ എനിക്ക് പുറത്തു നൽകണം, ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ തിന്മകൾ പൊറുക്കുന്നവനായി മറ്റൊരാളുമില്ല. എന്നിട്ട് അവൻ ചെറുതായി ഒന്ന് ചിരിക്കണം. ഇത് അലി റളിയല്ലാഹു അൻഹു ചെയ്തപ്പോൾ അലി ഇബ്നു റബിയ എന്ന അദ്ദേഹത്തിന്റെ ശിഷ്യൻ ചോദിച്ചു, മിൻ അയ്യി ഷൈഇൻ ളഹിക്ത യാ അമീർ അൽ മുഅ്മിനീൻ, എന്തിനാണ് അമീർ അൽ മുഅ്മിനീൻ നിങ്ങൾ ചിരിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റായിത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനഅ കമാ സനഅത്ത്, ഞാൻ ഈ ചെയ്തതുപോലെ റസൂലുള്ളാഹി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചപ്പോൾ ഞാനും ഇതേ ചോദ്യം ചോദിച്ചു, എന്തിനാണ് നബി ചിരിച്ചത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക ലയഅജബു മിൻ അബ്ദിഹി ഇദാ ഖാൽ റബ്ബിഗ്ഫിർലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഗൈറക. അല്ലാഹുവിന്റെ അടിമ, അള്ളാഹുവെ നീയല്ലാതെ പാപങ്ങൾ പുറത്തു നൽകുന്നവനില്ല, എനിക്ക് നീ പുറത്തു നൽകണമെന്ന് പറഞ്ഞാൽ അള്ളാഹു അത് കേട്ടാൽ അവനിൽ നിന്ന് അത്ഭുതം കൂറുന്നതാണ്. അള്ളാഹു അവന്റെ കാര്യത്തിൽ അത്ഭുതം കൂറുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇത് പരിപൂർണമായ സുന്നത്ത് എന്താണ്? ബിസ്മില്ലാ 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 അൽഹംദുലില്ലാ 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 കയറുമ്പോ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രതിഫലമാണ്. അവൻ അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാന തആല
സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ സാധനം മേടിക്കുന്ന നാം സുന്നത്താണ്, കൂടുതലെടുത്താൽ കൂടുതലുണ്ട്. അള്ളാഹു അക്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ചോദിച്ചില്ലേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദുആ വർദ്ധിപ്പിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ നൽകും, അവൻ മൂന്ന് രൂപത്തിൽ ഉത്തരം നൽകും. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഞങ്ങൾ വർദ്ധിപ്പിച്ചാലോ? അള്ളാഹു അക്തർ, അള്ളാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിക്കും, അള്ളാഹു കൂടുതൽ നൽകും. അപ്പോൾ ചെയ്താൽ കൂടുതൽ പ്രതിഫലമുണ്ട്. നാം അതുപോലെ തന്നെ വാഹനത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അവൻ എന്തു പറയണം? പ്രാഗല വേണ്ടത് ബിസ്മില്ല എന്ന് പറയണം. അതുപോലെ ബലി അർക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. രാവിലെയും വൈകുന്നേരവും എന്ന പ്രാർത്ഥന ചൊല്ലണം. ശരീരത്തിൽ വേദന അനുഭവിച്ചാൽ ബിസ്മില്ലാഹ് എന്ന പ്രാർത്ഥന 7 തവണ ചൊല്ലണം. അവിടെയും ബിസ്മില്ല എന്ന് 3 തവണ ചൊല്ലേണ്ടതുണ്ട്. മയ്യത്ത് ഖബറിലേക്ക് വെക്കുമ്പോൾ ബിസ്മില്ലാഹ് വഅല സുന്നത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. ഇതൊക്കെ ബിസ്മി ചൊല്ലേണ്ട ചില സന്ദർഭങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി ഒരാൾക്ക് അയാൾ ഒരു പ്രവർത്തനം ചെയ്യാൻ പോവുകയാണ്, അയാൾ എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്, അയാൾക്ക് ബിസ്മില്ല എന്ന് ബോധപൂർവ്വം ചൊല്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ അതിൽ സഹായം പ്രതീക്ഷിക്കാം, അതിൽ തെറ്റില്ല. അല്ലാഹുൽ മുവഫിഖ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി വസല്ലം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.